ഇനി നാലാമത്തെ അസ്ലിന്റെ വിശദീകരണം, അതിന്റെ ബാക്കി ഭാഗമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അദ്ദേഹം പറയാണ് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, വൽ ഇൽമു ലഹു ഫളായിലുൻ കസീറ, ഇൽമിന് ധാരാളം ഫളലുകളുണ്ട്. അപ്പൊ ഇൽമിന്റെ ഫളലുകളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള ഇൽമ്? ആ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശറഈയായിട്ടുള്ള ഇൽമാണ്. ഇനി ആ ഇൽമിന്റെ ഫളായിലുകൾ, ധാരാളക്കണക്കിന് ഫളായിലുകൾ അതിനുണ്ട്. അദ്ദേഹം ഓരോന്നോരോന്ന് വിശദീകരിക്കുകയാണ്. മിൻഹ, ആ ഇൽമിന്റെ ഫളലിൽപ്പെട്ടതാണ് ഒന്ന്, അന്നല്ലാഹു യർഫഉ അഹ്ലൽ ഇൽമി ഫിൽ ആഖിറത്തി വഫി ദുനിയാ. അല്ലാഹു എന്ത് ചെയ്യും? രണ്ട് ലോകത്തും, ആഖിറത്തിലും ദുനിയാവിലും അഹ്ലുൽ ഇൽമിനെ അല്ലാഹു ഉയർത്തും. അപ്പൊ ഇൽമിന്റെ ഒന്നാമത്തെ ഫളലതാണ്. രണ്ട് ലോകത്തും, ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിൽ മാത്രമല്ല, ആഖിറത്തിലും ദുനിയാവിലും. അപ്പൊ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഫളലാണ് ഇൽമ് എന്നുള്ളത്. ദുനിയാവിലും ആഖിറത്തിലും ഇൽമുള്ളവരെ അല്ലാഹു ഉയർത്തും. അമ്മാ ഫിൽ ആഖിറത്തി ഫഇന്നല്ലാഹ യർഫഉഹും ദറജാത്ത്, ആഖിറത്തിൽ അല്ലാഹു അവരുടെ പദവികൾ ഉയർത്തിക്കൊടുക്കും. ബിഹസബി മാ ഖാമൂ ബിഹി മിന ദഅവതി ഇലല്ലാഹി വൽ അമലി ബിമാ അലിമു, അവർ ആർജിച്ച ഇൽമു കൊണ്ട് അവർ ദഅവത്ത് നടത്തിയതിനനുസരിച്ച്, അതേപോലെ തന്നെ അവരുടെ ഇൽമ അനുസരിച്ച് അവർ എങ്ങനെയാണോ അമൽ ചെയ്തത്, അതിനനുസരിച്ചിട്ടായിരിക്കും അല്ലാഹു ആഖിറത്തിൽ എന്ത് ചെയ്യുക? ഇൽമുള്ള ആളുകളെ ഉയർത്തുക. അപ്പൊ ഇൽമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇൽമുണ്ടാകണം. ആദ്യം വേണ്ടത് ഇൽമാണ്, എന്നിട്ട് അത് അമൽ ചെയ്യണം, എന്നിട്ട് അത് ദഅവത്ത് ചെയ്യണം. അമൽ ചെയ്തതിനനുസരിച്ച് അവർ നേടിയ ഇൽമ കൊണ്ട് അവർ ദഅവത്ത് ചെയ്യുന്നതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടായിരിക്കും ആഖിറത്തിൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പദവികൾ. അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നേടിയ ഇൽമ കൊണ്ട് അമൽ ചെയ്യുക, അതേപോലെ തന്നെ അതുകൊണ്ട് ദഅവത്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അല്ലാഹു ആഖിറത്തിൽ അവരെ ഉയർത്തും. വഫി ദുനിയാ, ദുനിയാവില്, ഇതിന്റെ പി ഡി എഫ് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ആ പി ഡി എഫിലുള്ളത് അങ്ങനെ തന്നെ വായിച്ചു പോകണം. വഫി ദുനിയാ, ദുനിയാവിൽ ഇർഫഅഹും അല്ലാഹു ബൈന ഇബാദിഹി ബിഹസബി മാ ഖാമൂ ബിഹി, ദുനിയാവിൽ അല്ലാഹു അവരെ അവന്റെ അടിമകൾക്കിടയിൽ എന്ത് ചെയ്യും? ഇൽമുള്ളവരെ ഉയർത്തും. അവർ അത് എപ്രകാരമാണോ നിർവഹിച്ചത്, ആ ഇൽമ കൊണ്ട് അമൽ ചെയ്തത്, അവർ ദഅവത്ത് ചെയ്തത്, അതിനനുസരിച്ചിട്ടായിരിക്കും അത്. അതിന്റെ തോതിനനുസരിച്ച് എന്ത് ചെയ്യും? മനുഷ്യർക്കിടയിൽ തന്നെ അല്ലാഹു അവരുടെ പദവികളെ ഉയർത്തും. ഇതാണ് ദുനിയാവിൽ കിട്ടുന്നത്. ഖാല അല്ലാഹു തആല, അല്ല പറഞ്ഞിരിക്കുന്നു, ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, മുജാദിലയിലെ 11-ാമത്തെ ആയത്ത്. അല്ലാഹു എന്ത് ചെയ്യും? നിങ്ങളിൽ നിന്നുള്ള ഈമാനുള്ളവരെയും അറിവ് നൽകപ്പെട്ടവരെയും ഇൽമുള്ളവരെയും അല്ലാഹുവരുടെ പദവികൾ ഉയർത്തുന്നതാണ് എന്നാണ് ആയത്തിന്റെ അർത്ഥം. ഇതിന്റെ ഷറഹിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഷറഹുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി, 11-ാമത്തെ ആയത്തിന്റെ ഷറഹ്. അപ്പൊ ദുനിയാവിൽ തന്നെ എന്ത് ചെയ്യും? ഇൽമുള്ളവരെ അല്ലാഹു ഉയർത്തുമെന്നുള്ളതാണ്. നമുക്കറിയാം അത്, അത് ഒരു വസ്തുതയാണത് അല്ലേ. എത്രയോ സാത്വികരായ ആളുകൾ ഇൽമിന്റെ ആ ഒരു മഹത്വം കൊണ്ട് മാത്രം നമ്മളവർക്ക് വേണ്ടി റഹ്മത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ദുനിയാവ് മുഴുവൻ നേടിപ്പിടിച്ചിട്ടും അടക്കി ഭരിച്ച ആളുകൾക്ക് പോലും കിട്ടാത്ത ഒരു വലിയ ഒരു മഹത്വമാണ് യഥാർത്ഥത്തിൽ. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അവരുടെ നാമങ്ങൾ, അവരുടെ പേരുകൾ നമ്മൾ ഇന്ന് ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ട് ലോകത്തും അല്ലാഹു എന്ത് ചെയ്യും? അവരുടെ പദവികൾ ഉയർത്തും. ഇതാണ് ഇൽമിന്റെ ഒന്നാമത്തെ മഹത്വം. അപ്പൊ ഇത് പഠിക്കുന്ന, ഉസൂൽ സിത്ത പഠിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഇൽമിന്റെ ഫളലുകളായിട്ട് അത് വിശദീകരിച്ച കൂട്ടത്തിൽ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം നമുക്ക് വിശദീകരിച്ചിരുന്ന കാര്യം ഇതാണ്. നമ്മുടെ മനസ്സിൽ തറക്കേണ്ട ഒരു പോയിന്റാണ്, രണ്ട് ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും എന്ത് ചെയ്യും? ഇൽമുള്ളവരെ അല്ലാഹു ഉയർത്തും, പദവികൾ ഉയർത്തും എന്നുള്ളതാണ്. ആ പരിഗണന മറ്റു ആളുകൾക്ക് കിട്ടണമെന്നില്ല. വമിൻഹ, രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ ഫളല്, എന്താണ് ഇൽമിന്റെ രണ്ടാമത്തെ ഫളല്? അന്നഹു ഇർസുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഖാല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പ്രവാചകന്മാരുടെ ഇർസാണ്, അനന്തര സ്വത്താണ്. നമ്മൾ നേരത്തെ ഒരു ഹദീസ് വായിച്ചിട്ടുണ്ടായിരുന്നു, ആ ഹദീസ് ഇതാ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. കമാ ഖാല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നല്ല لم يورثوا دينارا ولا درهما انما ورثوا العلم فمن اخذه اخذ بحل وافر. നേരത്തെ അർത്ഥം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അമ്പിയാക്കൾ ഈ ലോകത്ത് അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ളത് ഇൽമാണ്. അവര് ദിർഹമോ ദീനാറോ അല്ല നമുക്ക് വിട്ടേച്ചു പോയിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ ആ അനന്തര സ്വത്ത് അത് നേടിയെടുത്തവരാണ് ആര്? ഇൽമുള്ള ആളുകൾ, അതനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുകൾ, ദഅവത്ത് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ പ്രവാചകന്മാർ നമുക്ക് തന്നുപോയിട്ടുള്ളത് എന്താണ്? അത് സമ്പത്തല്ല, ദിർഹമല്ല, ദീനാറല്ല, സ്വർണമല്ല, വെള്ളിയല്ല, അത് അള്ളാഹുവിന്റെ ശരീഅത്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അപ്പൊ അത് നേടിയവൻ മഹാഭാഗ്യവാൻ, അവരാണ് പ്രവാചകന്മാരുടെ അനന്തര സ്വത്ത് അത് നേടിയെടുത്തത്. അപ്പൊ അങ്ങനൊരു ശ്രേഷ്ഠത ഇൽമിനുണ്ട്. അപ്പൊ അവര് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തത്, അവർ രണ്ട് ഫദൽ പറഞ്ഞു. മൂന്നാമത്തത് അന്നഹു മിമ്മാ യബ്ഖ ലിൽഇൻസാനി ബഅദ മമാതിഹി, ഒരു മനുഷ്യന് അവന്റെ മരണശേഷവും ഇത് നിലനിൽക്കും. ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഫദൽ അതാണ്, മരിച്ചാലും അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇത് വലിയൊരു ഫതിലല്ലേ? എത്രയോ സഹോദരങ്ങള് മരണപ്പെട്ടു പോയി, എത്രയോ മുസ്ലിങ്ങള്. മറ്റാർക്കും കിട്ടാത്ത ഫതിലായിരിക്കും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മരണത്തിന് ശേഷവും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇൽമു എന്നുള്ളത്. ഫഖദ് സബത ഫിൽ ഹദീസി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ അബ്ദു ഇൻ ഖത്അ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു അടിമ മരണപ്പെട്ടു പോയാൽ അവന്റെ മൂന്ന് അമലുകളല്ലാത്ത ബാക്കിയുള്ള അമലുകളൊക്കെ തന്നെ മുറിഞ്ഞു പോകും. മൂന്നെണ്ണം ഏതാണ്? സദഖത്തിൻ ജാരിയ, അതിന്റെ പ്രതിഫലം അവന് കിട്ടിക്കൊണ്ടിരിക്കും. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അവന് ഉപകാരപ്പെടുന്ന ഇൽമ്. ഔ വലദിൻ സ്വാലിഹിൻ, അതല്ലെങ്കിൽ സ്വാലിഹായിട്ടുള്ള ഒരു സന്താനം. ആ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിന്റെ പ്രതിഫലം എന്താണ്? മുറിയില്ല, മുറിഞ്ഞു പോയില്ല എന്നുള്ളതാണ്. മരിച്ചാലും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിലൊന്നാണ് പറഞ്ഞത് എന്ത്? ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, അവൻ ഉപകാരപ്പെടുന്ന ഇൽമ്. അവൻ പഠിച്ചത്, അവൻ അറിഞ്ഞത്, അവൻ അമല് ചെയ്തത്, അവൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഇൽമിന്റെ വലിയൊരു ഫളലാണ്. അതാണ് മൂന്നാമത്തെ ഫളൽ പറഞ്ഞത്. നമുക്ക് മരണശേഷവും ഈ ഇൽമ് ഉപകാരപ്പെടും എന്നർത്ഥം, ശറഈ ആയിട്ടുള്ള ഇൽമ് ഉപകാരപ്പെടും എന്നർത്ഥം. അതാണ് മൂന്നാമത്തെ ഫളൽ പറഞ്ഞത്. നാലാമത്തത് ഒരാളെയും പ്രേരിപ്പിച്ചിട്ടില്ല മറ്റൊരാളോട് അസൂയ വെക്കാൻ. അലാ ഷൈഇം മിനൻ നിഅമി ഇല്ല അലാ നിഅമതൈനി, രണ്ട് അനുഗ്രഹങ്ങളുടെ പേരിലല്ലാതെ. ഒരാൾക്ക് രണ്ട് നിഅമത്തുകൾ അല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തുകളോടല്ലാതെ മറ്റൊരു നിഅമത്തിനോടും മത്സരിക്കാൻ പാടില്ല. അതുണ്ടാകണം അല്ലേ, അതിനേക്കാൾ വേണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചിട്ടില്ല. ഏതാണ് ആ രണ്ട് നിഅമത്തുകൾ? ഹുമാ, ആ രണ്ട് നിഅമത്തുകൾ തലബുൽ ഇൽമി, ഒന്നേതാണ് തലബുൽ ഇൽമാണ്, ശറഈ ആയിട്ടുള്ള ഇൽമു നേടുക. അതേപോലെ തന്നെ വൽ അമലു ബിഹി, അതുകൊണ്ട് അമല് ചെയ്യുക. അവ ഇൽമ അന്വേഷിക്കുക, അതിനനുസരിച്ചിട്ട് അമല് ചെയ്യുക. അതിലെന്ത് ചെയ്യാം? ഒരാളോട് അസൂയ വെക്കാം. രണ്ടാമത്തത് അൽ ഗനിയു അല്ലദീ ജഅല മാലഹു ഖിദ്മതൻ ലിൽഇസ്ലാം, രണ്ടാമത്തത് ധനികനായ ഒരാൾ, അയാളുടെ സമ്പത്ത് അയാൾ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്റെ ധനത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ. ഫാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ തെളിവ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈനി, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല. റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലിതഹു അലാ ഹലകതിഹി ഫിൽ ഹഖി, അള്ളാഹു ഒരാൾക്ക് ധനം കൊടുത്തു, ആ ധനം ഹക്കിന്റെ മാർഗത്തിൽ, നല്ല മാർഗത്തിൽ അയാൾ ചെലവഴിക്കുന്നു അല്ലേ, ഇൻഫാഖ് ചെയ്യുന്നു, അയാളോട് അസൂയ വെക്കാം. വറജുലിനാത്താഹുല്ലാഹു ഹിക്മ, അള്ളാഹു ഒരാൾക്ക് ഹിക്മത്ത് കൊടുത്തു, ഇൽമ കൊടുത്തു. ഫഹുവ യഖ്ലി ബിഹാ വയുഅല്ലിമുഹാ, ആ കിട്ടിയ ഇൽമ കൊണ്ട് അവൻ അമൽ ചെയ്യുന്നു, അതവൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. അപ്പൊ ഈ രണ്ടാളുകളോട് അസൂയ വെക്കാന്നാ പറഞ്ഞത്. അതാണ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത്. ഏതാണ്? ഇൽമാണ്. ആ ഇൽമ ഒരാൾ പഠിക്കുന്നു, ഇൽമ ഒരാൾ നേടുന്നു, അതയാളെ ജീവിതത്തിൽ പുലർത്തുന്നു, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ വേറെ ഒരു നിയമത്തും അതിൽ അസൂയ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതിൽ അസൂയ വെക്കാൻ അതൊക്കെ എന്താ അതൊക്കെ എന്താന്നുള്ളത് വരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങളൊക്കെ വേറെ ഒരുപാട് പിന്നെ ഫായിദകളൊക്കെ ഈ ഹദീസിന്റെ ഇതിൽ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത്ര വലിയൊരു ന്യാമത്താണ് ഇൽമു എന്നുള്ളത്. അത് പഠിക്കുക, അത് അമലാക്കുക, അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ പറഞ്ഞ ആ രണ്ട് അനുഗ്രഹങ്ങൾ പറഞ്ഞതിലൊന്ന് ഇതാണ് എന്നർത്ഥം. അടുത്തത് വമിൻഹ, ഇൽമിന്റെ ഫദലുകളിൽ പെട്ടതാണ് അന്നൽ ഇൽമ നൂറൻ യസ്തദീഉ ബിഹിൽ അബ്ദു. ഇൽമു എന്നുള്ളത് ഒരു നൂറാണ്. അവന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാക്കുന്നത് ഇൽമാകുന്ന നൂറ, ഈ നൂർ ഈ പിന്നെ നൂറാകുന്ന ഇൽമാണ്. അപ്പൊ അവന്റെ ജീവിതത്തിൽ വെളിച്ചമാണ്, അവന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത് ഈ ഇൽമാണ്. അതുകൊണ്ട് ഫയ അരിഫു കൈ ഫയ അബുദു റബ്ബഹു, ആ ഇൽമു കൊണ്ടാണ് അവൻ അറിയുന്നത് എങ്ങനെയാണ് തന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യേണ്ടത്. കൈഫ യുആമിലു ഗൈറഹു, മറ്റൊരാളോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത് പെരുമാറേണ്ടത്, ഇതൊക്കെ ആ ഇൽമു കൊണ്ടാണ്. അതവൻ അറിഞ്ഞ് പഠിച്ച് അവന്റെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നത് ഏതാണ്, ഇൽമാണ്. ഫതകൂനു മസീറത്തുഹു ഫീ ദാലികാല ഇൽമിൻ വബസീറത്തിൻ. അപ്പൊ ആ ഇൽമ അവൻ നേടിയാൽ എന്ത് ചെയ്യാം, അവന്റെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള അവന്റെ ആ ഗമനം ഇൽമോട് കൂടിയിട്ടായിരിക്കും, ബസീറത്തോട് കൂടിയിട്ടായിരിക്കും. അപ്പൊ അവന്റെ ജീവിതത്തിന് ആ ഇൽമു കൊടുക്കുന്നത് എന്താണ്, ആ ഒരു വെളിച്ചം, അവന്റെ ജീവിതത്തിൽ വെളിച്ചം കിട്ടുന്നത് യഥാർത്ഥത്തിലുള്ള വെളിച്ചം കിട്ടുന്നത് ഇൽമു കൊണ്ടാണ്. ആ ഇൽമു കൊണ്ട് ബസീറത്തോട് കൂടിയിട്ട്, ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് തന്റെ റബ്ബിനെ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് അവൻ അറിയും. അതേപോലെ തന്നെ തന്റെ കൂടെയുള്ളവരോട്, മറ്റുള്ള മനുഷ്യരോട്, സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ ഇടപെടണം എന്നുള്ളത് ഇൽമിലൂടെ അവൻ പഠിക്കും. അങ്ങനെ അവന് ബസീറത്തുള്ളവനായിത്തീരും. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത് വെളിച്ചമായിരിക്കും, അതൊരു നൂറായിരിക്കും. അതാണ് അതിൻ്റെ അടുത്ത ഫദൽ പറഞ്ഞത്. വമിൻഹ, ആ ഫദലിൽപ്പെട്ടതാണ് അന്നൽ ആയിമ നൂറുൻ യുഹ്തദാ ബിഹിന്നാസ്, ഒരു ആലിം. അപ്പൊ ഇൽമു എന്നുള്ളത് നൂറാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ആലിമ്, യഥാർത്ഥത്തിലുള്ള ആലിമ് എന്നുള്ളത് ഒരു നൂറാണ്. ആ ആലിമിനെ കൊണ്ടാണ് ജനങ്ങൾ ശരിയായ മാർഗം മനസ്സിലാക്കുന്നത്. ഫി ഉമൂരി ദീനിഹിം വദുനിയാഹും, ദീനിന്റെ കാര്യമാകട്ടെ ദുനിയാവിന്റെ കാര്യമാകട്ടെ, യഥാർത്ഥത്തിലുള്ള മാർഗദർശനമാണ് യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ. ആ നൂറ് ജനങ്ങൾക്ക് ഹിദായത്താകണം, ജനങ്ങൾക്ക് വെളിച്ചമാകണം ആ പണ്ഡിതന്റെ ആലിമിന്റെ ആ നൂറ്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മാർഗം, യഥാർത്ഥത്തിലുള്ള വെളിച്ചം എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. ഹിദായത്ത്, സന്മാർഗം എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയണം. അപ്പോ അതാണ് ഒരു ആലിമ്. വലാ യഖ്ഫാലാ കസീരു മിനന്നാസി ഖിസ്സത്തു റജുലി മിൻ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളുടെ കഥ അധിക പേർക്കും അറിയാമായിരിക്കും. ഏതാണത്? അല്ലദി ഖത്തല തിസ്അമ്മത്തിസ് ഇനഫ്സൻ, 99 ആളെ കൊന്ന ആ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളുടെ ചരിത്രം. ഫസഅല റജുലൻ ആബിദൻ ഹല്ലഹു മിൻ തൗബ, ആബിദായ ഒരു മനുഷ്യനോട് ഈ 99 ആളെ കൊന്ന ആൾ ചോദിച്ചു അയാൾക്ക് തൗബ ഉണ്ടോ ചോദിച്ചു. ഫകഅന്നൽ ആബിദ് ഇസ്തഅലമൽ അംർ, ആബിദിന് അത് വലിയ സീരിയസ് ആയ വലിയ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഫഖാല, ആബിദ് എന്ത് പറഞ്ഞില്ല, തൗബല്ല എന്ന് പറഞ്ഞു. അയാൾ ആബിദാണ്, ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, പക്ഷെ 99 ആളെ കൊന്ന ഒരാൾക്ക് തൗബല്ല എന്നാണ് അയാൾ മറുപടി കൊടുത്തത്. കാരണം 99 ആളെ കൊല്ലുക എന്നുള്ളത് ഗൗരവമായൊരു കാര്യമല്ലേ. അപ്പൊ അയാൾ പറഞ്ഞില്ല, നിനക്ക് തൗബല്ല എന്ന് പറഞ്ഞു. ഫഖത്തല ഹുസൈലു ഫാത്തമ ബിഹി അൽമിയ, അയാളെയും കൊന്നു, അങ്ങനെ നൂറ് തികച്ചു. ثم ذهب الى عالم فساله فاخبره ان له توبه وانه لا شيء يحول بينه وبين التوبه. പിന്നീട് ആൾ ഒരു ആലിമിന്റെ അടുത്തേക്ക് ചെന്നു, ആലിമിനോട് ദേ ചോദ്യം ചോദിച്ചു. ആലിമ് പറഞ്ഞു, തൗബ ഉണ്ട്, നിനക്കും ഈ തൗബക്കും ഇടയിൽ മറയിടാൻ ഒന്നും തന്നെ ഇല്ല, നിനക്ക് അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ തൗബ ഉണ്ട് എന്ന് പറഞ്ഞു. ثم ذله على بلدي على بلدي اهله صالح اهله صالحون على بلد اهله صالحون ليخرج اليه. പിന്നീട് എന്ത് പറഞ്ഞു, ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, അവിടെ നല്ല മനുഷ്യരാണുള്ളത്, അതുകൊണ്ട് നീ ആ നാട്ടിലേക്ക് പോയിക്കൊള്ളുക എന്നുള്ളത് ആ പണ്ഡിതൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. ഫഹറജ ഫാതാഹുൽ മൗത്തു ഫിയസ്തനായി തൊരീക്കി, അങ്ങനെ ആ മനുഷ്യൻ എന്ത് ചെയ്തു, ആ നല്ല നാട്ടിലേക്ക് പുറപ്പെട്ടു, വഴിയിൽ വെച്ച് അയാൾക്ക് മരണപ്പെട്ടു എന്നുള്ള ആ ഖിസ്സ അധിക പേർക്കും അറിയാത്തൊരു സംഭവമല്ല എന്നുള്ളതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വൽ ഖിസ്സത്ത് മഷ്ഹൂറ, ഈ ഖിസ്സ വളരെ മഷ്ഹൂറാണ്, പ്രസിദ്ധമാണ്. ഫൽനൂറുൽ അൽ ഫർഖ് ബൈനൽ ആലിമി വൽ ജാഹിലി, ഈ ഖിസ്സയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു പാഠം എന്താണ്, ആലിമും ജാഹിലും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിനാണ് ഈ സംഭവം ആരംഭിച്ചത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു ആലിമും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം ഈ ചരിത്രത്തിലുണ്ട്. കാരണം എന്താ, ആ ആബിദായ ആളെന്താ പറഞ്ഞത്? തൗബല്ല എന്നാ പറഞ്ഞത്. അയാൾ ജാഹിലായി പോയി, അയാൾ ജാഹിലായിരുന്നു. അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയത് എന്താണ്? ആ ജഹിലാണ്. തൗബല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അയാളെയും കൊന്നത്. എന്നാൽ ആലിമിനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് ബസീറത്തുണ്ട്, അയാൾക്ക് എൽമുണ്ട്, അയാളെന്ത് പറഞ്ഞു? തൗബുണ്ട് എന്ന് പറഞ്ഞു. അയാളെ പഠിച്ചാളാണ്, തൗബുണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടോ? അതാണ് ശരിക്കും ജീവിതത്തിൽ വെളിച്ചെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ശരിയായ എൽമുള്ള പണ്ഡിതന്മാരെന്തായിരിക്കും ദുനിയാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും എന്തായിരിക്കും? ഇവർക്ക് യഥാർത്ഥത്തിലുള്ള മാർഗം തൗഹീദിന്റെ അല്ലെങ്കിൽ അഹ്ലു സുന്നയുടെ ആ സലഫിയത്തിന്റെ മാർഗം പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരായിരിക്കും. അപ്പൊ ഈ സംഭവം എന്നുള്ളത് വളരെ പ്രസിദ്ധമാണല്ലോ എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്? ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ വിശദീകരിക്കാനുണ്ട്. ഇനി ഷെയ്ഖ് ഫൗസാൻ അഫ്ലഹുല്ലയുടെ ഷർഹ് കൂടി ഇതിൽ വായിച്ചാൽ നാലാമത്തെ അസ്ല് പൂർത്തിയാകും. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം, വിഷയങ്ങൾ പഠിക്കുക.